2024 ആഗസ്റ്റ് 25 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ആതിരപ്പള്ളിയിൽ ആണവ നിലയമോ? കെ പി ഗോപാലകൃഷ്ണൻ എഴുതുന്നു. കേരളത്തിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ ആതിരപ്പള്ളിയിൽ ഒരു ആണവ നിലയം സ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കുകയാണത്രേ. സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടന്ന കാര്യം പുറത്തുവന്നു. 44 നദികളുള്ള കേരളത്തിൽ വിവിധ ജലവൈദ്യുതി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി നമുക്ക് ആവശ്യമുള്ളത്ര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാണെന്നിരിക്കും ാണ് ജനസാന്ദ്ര ഏറിയ സംസ്ഥാനത്ത് ആണവ നിലയത്തെ കുറിച്ചുള്ള ആലോചന. 600 മെഗാവാട്ട് ശേഷിയുള്ള പൂയംകുട്ടി പദ്ധതി, 160 മെഗാവാട്ട് ശേഷിയുള്ള ആതിരപ്പള്ളി, 100 മെഗാവാട്ട് വീതം ശേഷിപ്പുള്ള പാത്രക്കടവ്, സൈലന്റ് വാലി, 250 മെഗാവാട്ട് ശേഷിയുള്ള ചെറുകിട വൈദ്യുതി നിലയങ്ങൾ, ഇത്രയൊക്കെ സാധ്യതകൾ ഉള്ളപ്പോഴാണ് നമ്മൾ ഒരു ആണവ നിലയത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഈ പ്രോജക്ടുകളൊക്കെ നടപ്പാക്കുന്നതിൽ എന്താണ്, ആരാണ് തടസ്സം? സൈലന്റ് വാലി പാത്രക്കടവ് പ്രക്ഷോഭങ്ങൾ പരിസ്ഥിതിവാദം ഉയർത്തി പിടിച്ചതായിരുന്നു. കേരള സംസ്ഥാന രൂപീകരണ സമയത്തുണ്ടായിരുന്നതിന്റെ 70% മരങ്ങളും നശിപ്പിക്കപ്പെട്ടതായാണ് കണക്ക്. ഇതിൽ ജലവൈദ്യുതി പദ്ധതികൾക്കായി ഇതുവരെ ഉപയോഗിച്ചത് 12% താഴെ മാത്രമാണ്. നേരത്തെ പറഞ്ഞ പദ്ധതികൾക്കെല്ലാം കൂടി ഉപേക്ഷിക്കേണ്ടി വരിക 2% വനമേഖല കൂടിയായിരിക്കും. ബാക്കിയുള്ള വനനശീകരണത്തിന് ആരാണ് ഉത്തരവാദികൾ? അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് എതിരായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നു ചേർന്നപ്പോൾ പരിസ്ഥിതി പ്രേമികളിൽ എത്ര പേർ മുന്നിലുണ്ടായിരുന്നു? പരിസ്ഥിതി പ്രേമം ഒരിക്കലും വികസനവിരുദ്ധം ആക്കരുത്. പരിസ്ഥിതിക്ക് അധികം ദോഷം ഏൽപ്പിക്കാത്ത മട്ടിലും വെട്ടിമാറ്റേണ്ടി വരുന്ന വൃക്ഷങ്ങൾക്ക് പകരം മറ്റൊരു മേഖലയിൽ വനവൽക്കരണം നടപ്പാക്കിയും ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ വനമേഖല എവിടെ പോയി? 1964 ഈ ലേഖകൻ പെരിങ്ങൽകുത്ത് ഡിവിഷനിൽ ഉദ്യോഗത്തിൽ ജോയിൻ ചെയ്യാൻ പോയതോർക്കുന്നു. വെറ്റിലപ്പാറ മുതൽ ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന വൻ വൃക്ഷങ്ങൾ, കണ്ണംകുഴി പാലം മുതൽ റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ മരങ്ങളാണ്. അവയെ തമ്മിൽ ബന്ധിപ്പിച്ച് വള്ളിക്കെട്ടുകൾ, നട്ടുച്ചയ്ക്ക് പോലും വാൽപ്പാറയ്ക്കും പോകുന്ന ബസ്സുകൾ ഹെഡ്ലൈറ്റ് തെളിയിച്ചാണ് പോകുന്നത്. പാലം കഴിഞ്ഞു ചെന്നാൽ കാട് വെട്ടിത്തെളിച്ച് ഒരു വ്യൂ പോയിന്റ്, അവിടെ നിന്നാൽ മാത്രം കാണാവുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, എത്ര മനോഹരമായ കാഴ്ച! ഇന്ന് കിലോമീറ്ററുകൾ ദൂരെ നിന്നാൽ പോലും വെള്ളച്ചാട്ടം കാണാം. ആകാശം മുട്ടെ വളർന്നു നിന്നിരുന്ന വൻമരങ്ങളുടെ സ്ഥാനത്ത് ഏതാനും മീറ്ററുകൾ മാത്രം പൊക്കം വെക്കുന്ന എണ്ണപ്പനകൾ. MN ഗോവിന്ദൻ നായർ മന്ത്രിയായിരുന്നപ്പോൾ കണ്ണംകുഴി പാലത്തിന്റെ ഇരുവശങ്ങളിലും വനം വെട്ടിത്തെളിച്ച് കുറെ ആദിവാസി കുടുംബങ്ങളെ താമസിപ്പിച്ചതാണ്. ഇന്ന് ഒരു ആദിവാസി കുടുംബം പോലും അവിടെ ഇല്ല. ടുളുവിലേക്ക് ചില ടൂറിസ്റ്റ് മാഫിയകൾ ഈ സ്ഥലം കൈയടക്കി. അന്ന് അവിടെ താമസിച്ചിരുന്നവരുടെ അടുത്ത തലമുറയാണ് ഇന്ന് ആതിരപ്പള്ളി പദ്ധതിക്കായി കണ്ടുവച്ചിരുന്ന സ്ഥലത്ത് താമസിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന കുടുംബങ്ങളെ ഉള്ളൂ ഇവരുടെ പുനരധിവാസ പ്രശ്നമാണ് പദ്ധതിക്കെതിരായി ഉയർത്തിക്കാട്ടുന്നത്. ഇവരെ അടുത്തുള്ള പെരിങ്ങൽകുത്തിൽ ആരും താമസമില്ലാതെ അനാഥമായി കിടക്കുന്ന കൂടുതൽ സുരക്ഷിതത്വമുള്ള ക്വാർട്ടേഴ്സുകളിലേക്ക് മാറ്റി താമസിപ്പിക്കാവുന്നതാണ് പ്രചരിപ്പിക്കുന്നത്. പച്ചക്കളം, ആതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതിക്ക് എതിരായി പറയുന്ന ഒരു ന്യായം കുറെ വൃക്ഷ സമ്പത്ത് മുങ്ങിപ്പോകും എന്നതാണ്. ഒരു പക്ഷേ ഏറ്റവും കുറവ് മരങ്ങൾ നഷ്ടപ്പെടുത്തി ഏതാനും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരേ ഒരു പദ്ധതിയാണ് ഇത്. അണക്കെട്ടിന്റെ ഉയരം 23 മീറ്റർ മാത്രമാണ്. ഒരു തടയണ മാത്രം വെള്ളത്തിൽ മുങ്ങിപ്പോവുക, പുല്ലുകളും കുറ്റിക്കാടുകളും മാത്രമാണ്. ഒരു വശം 1 കിലോമീറ്റർ വിസ്തൃതിയിൽ അധികം പൊക്കമുള്ള ഒരു മരം പോലും ഇല്ലാത്ത പാറക്കെട്ടാണ്. ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് 160 മെഗാവാട്ട് വൈദ്യുതി. പദ്ധതി വന്നാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി നഷ്ടമാകും എന്നതാണ് മറ്റൊരു വാദം. സത്യം നേരെ മറിച്ചാണ്. ഈ ലേഖ ദീർഘകാലം പെരിങ്ങൽകുത്ത് പ്രോജക്ടിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. ആതിരപ്പള്ളി കൂടി വന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയും ശക്തിയും കൂടുകയേ ഉള്ളൂ. തൊട്ടുമുൻപേ നിർമ്മിക്കുന്ന ഈ ഡാമിൽ നിന്നുള്ള വെള്ളച്ചാട്ടം മറ്റൊരു കാഴ്ചയായിരിക്കും. 28 വർഷങ്ങൾക്ക് മുൻപ് ആതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതിക്ക് ടെൻഡർ വിളിച്ചു. ഒരു ചൈനീസ് കമ്പനി ടെൻഡർ നൽകിയതുമാണ്. എന്തുകൊണ്ടോ അവസാന നിമിഷം ആ കമ്പനി പിന്മാറി. പിന്നീട് ഒരു നീക്കവും ഉണ്ടായില്ല. അവസാനത്തെ വഴിയാകട്ടെ. ഇപ്പോൾ ഒരു ആണവ നിലയം അവിടെ നിർമ്മിക്കാൻ ആലോചിക്കുന്ന അത്രേ. ചാലക്കുടി പട്ടണത്തിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരം മാത്രം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കൂടംകുളം ആണവ നിലയം വന്നപ്പോൾ ആശങ്കയും ശക്തമായ പ്രതിഷേധവും പ്രകടിപ്പിച്ചവരാണ് നമ്മൾ. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള നമ്മുടെ സംസ്ഥാനത്ത് ജലവൈദ്യുതി പദ്ധതിയെ പോലും ശക്തമായി എതിർത്ത ആതിരപ്പള്ളി ഒരു അണുശക്തി നിലയത്തെ കുറിച്ച് ആലോചന നടക്കുമ്പോൾ ഒരു പ്രതിഷേധവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. മറ്റു മാർഗങ്ങളെല്ലാം അടയുമ്പോൾ മാത്രം, മറ്റു ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോൾ മാത്രം, ഇതര സാധ്യതകളെല്ലാം ചൂഷണം ചെയ്യുന്നതിനു ശേഷം മാത്രം പോരെ ഇക്കാര്യം പരിഗണിക്കുന്നത്. പരിസ്ഥിതി പ്രേമികളും രാഷ്ട്രീയ നേതൃത്വവും പ്രകൃതി സംരക്ഷണവാദികളും ചിന്തിക്കട്ടെ. കേരളത്തിൽ ഇപ്പോൾ പവർ കട്ട് ഒഴിവാക്കുന്നത് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വില കൂടിയ വൈദ്യുതി ഉപയോഗിച്ചാണ്. ഇത്ര ദൂരം എത്തിക്കുമ്പോൾ പ്രസരണ ലൈനുകളിലൂടെ സംഭവിക്കുന്ന വൈദ്യുതി നഷ്ടം ഉൾപ്പെടെയുള്ള യൂണിറ്റുകൾക്കാണ് ഈ സംസ്ഥാനങ്ങൾ വലിയ വില ഈടാക്കുന്നത്. ഈ പ്രസരണ നഷ്ടം ഒഴിവാക്കാൻ സാധ്യവുമല്ല. ഈ ഭാരവും വഹിക്കേണ്ടത് ഉപഭോക്താക്കൾ തന്നെയാണ്. വൻകിട ഫാക്ടറികളും വ്യവസായികളും അവരുടെ ഉൽപാദന ചെലവ് ഉപഭോക്താക്കൾക്കുമേൽ കെട്ടിവെച്ച് മുതലാക്കിക്കൊള്ളും. പക്ഷേ സാധാരണ ഉപഭോക്ത ഉപഭോക്താവോ സഹിക്കുകയല്ലാതെ മാർഗമില്ല. നേരെ പകുതി വിലയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശക്തിയുള്ള ജലം അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞിട്ടാണ് ഉപഭോക്താക്കൾക്കുമേൽ ഈ അധികഭാരം കെട്ടിയേൽപ്പിക്കുന്നത്. സഹിക്കുക, വേറെ വഴിയില്ല.